previous college course. From 1979 to 2011, and retired as vice principal for the same college. She serves as general secretary for MOMS from the central office at Kottayam since 2011. Mrs. Mary Matthew is a renowned speaker, and we are blessed to have her here today. Welcome, Mrs. Mary Matthew.
അമേരിക്കയിലുള്ള പ്രിയപ്പെട്ട ഏവരും മേദിയുടെ നാമത്തിൽ വന്ദനം. ഈ ദിനത്തിന് ഇന്നേ ദിവസം ഇതുപോലെയുള്ള ഒരു അവസരം ലഭിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ അവസരം നൽകിയ ഏവരോടും പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മർത്തമറിയം സമാജം അതിൻ്റെ 80 വർഷങ്ങൾ പിന്നിട്ട് പുതിയ പ്രതീക്ഷകളോടും പ്രാർത്ഥനയോടും കൂടി ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് വളരെ ദൂരെയായിട്ടും ജോലിയുടെയും മറ്റ് വിവിധ ബുദ്ധിമുട്ടുകളുടെയും ഇടയിലും മർത്തമറിയം സമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെയേറെ ശ്രദ്ധാപൂർവം സമയം കണ്ടെത്തി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവിടുന്ന എല്ലാവരെയും അഭിനന്ദിക്കുവാനും ഈ സമയം ഉപയോഗിക്കുന്നു. ഏതൊരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ഓരോ യൂണിറ്റ് തല പ്രവർത്തനങ്ങളുടെ മനോഹരമായ കാഴ്ചകളുടെ ഫലമാണ്. അമേരിക്കയിലുള്ള വിവിധ പള്ളികളിലും വിവിധ സ്ഥലങ്ങളിലുമുള്ള സ്ത്രീകളുടെ നല്ല കൂട്ടായ്മയെ ഒരിക്കൽ കൂടി പ്രകീർത്തിക്കുവാനായിട്ട് ഈ സമയം ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ അതിരറ്റ കൃപയാലും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലും അഭയം പ്രാപിച്ചുകൊണ്ട് ഏക മനസ്സോടുകൂടി സ്നേഹത്തോടെ സേവന മനോഭാവത്തോടെ നാം എവിടെയായിരുന്നാലും അവിടെയൊക്കെയും ക്രൈസ്തവമായ തേജസ് സർവരിലേക്കും നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മർത്തമറിയ സമാജത്തിന്റെ മോട്ടോ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക എന്നതാണ്. ഇന്ന് കാലത്ത് വളരെയേറെ വിദ്യാസമ്പന്നരായ സ്ത്രീകളും ഉദ്യോഗസ്ഥരായ സ്ത്രീകളും ഉണ്ടെങ്കിലും പഴയ കാലത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അത് ആദ്യം തിരിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും നാമുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മർത്തമറിയ സമാജത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെയും സ്നേഹാധിഷ്ഠിതമായ സഹന ശുശ്രൂഷയായി തീരണം. അതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും കഠിനമായി അധ്വാനിക്കുകയും ഒരു മെഴുകുതിരിയുടെ വട്ടമായിട്ടെങ്കിലും അനേകർക്ക് പ്രകാശം നൽകുവാനും നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ ഓരോ സ്ഥലത്താക്കുന്നത് ദൈവത്തിന്റെ നല്ല ഉപകരണങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതിനാണ്. ഏത് സ്ഥലത്ത് ആക്കിയാലും ഏത് കുടുംബങ്ങളിലാക്കിയാലും ഏത് പ്രദേശത്താക്കുമ്പോഴും അവിടെയൊക്കെയും ദൈവത്തിന്റെ പ്രകാശം, ദൈവികമായിട്ടുള്ള സ്നേഹം, ദൈവത്തിന്റെ കുരിശിന്റെ വാഹകരായി തീരുന്നതിന് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. ക്രൈസ്തവ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനയിൽ നിന്നാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. സ്നേഹമില്ലാത്ത ഭവനങ്ങൾ വർത്തമാനമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുന്ന അമ്മ ഏതൊരു ഭവനത്തിന്റെയും ഏറ്റവും വലിയ സമ്പത്താണ്. പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ് ഏറ്റവും സൗന്ദര്യമുള്ള അമ്മമാർ. സൗന്ദര്യമുള്ള അമ്മമാരുടെ പ്രത്യേകത അവരെപ്പോഴും ത്യാഗം ചെയ്യുന്ന സ്ത്രീകളായിരിക്കും. ത്യാഗം ചെയ്യുന്ന സ്ത്രീകളാണ് രൂപാന്തരമുണ്ടാക്കുന്ന സ്ത്രീകൾ. രൂപാന്തരമുണ്ടാക്കുന്ന സ്ത്രീകളാണ് ദൈവത്തെ മഹത്വീകരിക്കുന്ന സ്ത്രീകൾ. കുടുംബത്തിന്റെ വിളക്കുകളായ സ്ത്രീകൾ വിവിധ തലങ്ങളിലൂടി മുൻപോട്ട് പോകുന്നതിന് ശ്രദ്ധിക്കണം. നന്നായി പ്രാർത്ഥിക്കുക, നന്നായി പ്രകാശിക്കുക, നന്നായി സേവനം ചെയ്യുക, നന്നായി അപ്പുറത്തവർക്ക് രൂപാന്തരം ശ്രദ്ധിക്കുക, നന്നായിട്ട്
Okay.
ദൈവത്തെ മഹത്വീകരിക്കുവാനായിട്ടും ശ്രദ്ധിക്കണം. വിശ്വാസം ആഴത്തിൽ വരുമ്പോൾ മാത്രമേ സൽപ്രവൃത്തിയും സ്നേഹവും വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം എപ്പോഴും അന്യോന്യം അന്വേഷിക്കുന്ന സ്നേഹമുള്ളവരായിരിക്കണം. അതേപോലെ തന്നെ കരുതുന്ന സ്നേഹവും പങ്കിടുന്ന സ്നേഹവും ആശ്വസിപ്പിക്കുന്ന സ്നേഹവും ഉള്ളവരായി തീരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവ സ്നേഹം കൊണ്ട് നിറയുമെന്നതിന് സംശയമില്ല. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരടങ്ങുന്ന ഏറ്റവും നല്ല ഒരു ടീം വർക്ക് ഓരോ ക്രൈസ്തവ കുടുംബത്തിനും ഉണ്ടായിരിക്കണം. ഭർത്താവും ഭാര്യയും കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. ഒരു ലീഡറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലും ഭർത്താവും ഭാര്യയും ഏറ്റെടുക്കേണ്ട ചുമതലയാണ്. അങ്ങനെയാകുമ്പോൾ ഒരു ലീഡർ LEADER ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട ഭർത്താവിനും ഭാര്യയും പരസ്പരം ലോയൽ ആയിരിക്കണം. അന്യോന്യം കടപ്പെടുമ്പോൾ മാത്രമേ നല്ല ക്രൈസ്തവ കുടുംബങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ അന്യോന്യം ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. കാപട്യത്തിന്റെ മുഖങ്ങൾ വഞ്ചനയുടെ സ്വഭാവമൊക്കെയും മാറ്റി പരസ്പരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആത്മാർത്ഥതയോടുകൂടെ സ്നേഹിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഉത്തമമായ ക്രൈസ്തവ കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. ആക്റ്റീവ് പ്രവർത്തന നിരതരായിട്ട് ദൈവമേൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ, ദൈവമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അന്യോന്യം കീഴ്വഴങ്ങി അന്യോന്യം സ്നേഹത്തോടുകൂടി സഹന മനോഭാവത്തോടുകൂടി പ്രവർത്തന നിരതരാകുന്നതിന് ശ്രദ്ധിക്കണം. ബി ഡിവോട്ടഡ് അർപ്പണ മനോഭാവത്തോടുകൂടെ ജീവിക്കുവാൻ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായും കുടുംബജീവിതം മനോഹരമാകുമെന്നതിന് സംശയമില്ല. എൻകറേജ്മെന്റ് ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും മാതാപിതാക്കൾ മക്കളെയും സഹോദരി സഹോദരങ്ങൾ അന്യോന്യവും നാം നമ്മുടെ അയൽപക്കത്ത് ഉള്ളവരെയും പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ക്രൈസ്തവ കുടുംബങ്ങൾ പരസ്പരം ഇഴയടുപ്പമുള്ളതും ബന്ധങ്ങൾ കൂടുതൽ ശക്തിയുള്ളതുമായി തീരുന്നത്. Righteousness പരസ്പരം നീതി ബോധത്തോടുകൂടെ ജീവിക്കുക. അന്യോന്യം മൂല്യബോധത്തോടുകൂടെ ജീവിക്കുന്നതിന് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ പരസ്പരം പാലിക്കുവാനും എല്ലാ പ്രവർത്തനങ്ങളിലും ട്രാൻസ്പേരൻസി പുലർത്തുന്നതിനും സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരസ്പരം കമ്മിറ്റഡ് ആയിട്ട് എന്നെ ദൈവം ഈ ജീവിത പങ്കാളിയോടൊപ്പം ഏൽപ്പിച്ചിരിക്കുന്നു, ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് സഹവർത്തിത്വത്തോടുകൂടെ മുൻപോട്ട് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ എന്നെ ഏറെ സ്വാധീനിച്ചതായിട്ടുള്ള ഒരു സംഭവം പങ്കുവെക്കാതെ തരമില്ല. പല പുസ്തകങ്ങളും കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വായിക്കുകയും പലരുടെ കുടുംബജീവിതം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടും ഏറെ സ്വാധീനിച്ചത് അധികം ഔപചാരിക വിദ്യാഭ്യാസമില്ലാത്ത, അധികം സമ്പത്തില്ലാത്ത, വളരെയേറെ പ്രാരബ്ധങ്ങളുള്ള ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീരത്നത്തിൽ നിന്നാണ് കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഏറ്റവും മഹത്തായ ആശയം മനസ്സിലാക്കുന്നതിന് ജീവിതത്തിൽ സാധിച്ചത്. ആ സ്ത്രീരത്നത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 7ാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളൂ. ഭർത്താവും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം. ആ സ്ത്രീക്ക് 2 സഹോദരിക്ക് 2 മക്കൾ, രണ്ടുപേരും ആൺമക്കളാണ്. അതിലൊന്ന് മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയും ഭർത്താവ് മദ്യപനും അതുപോലെ തന്നെ സാധാരണ ജോലികൾ ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ്. പലപ്പോഴും അവരുടെ ഭവനാന്തരീക്ഷത്തിൽ പലതരം പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം ഈ ഭവനത്തിലെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് ആരോ പറഞ്ഞു കേട്ടു, ഈ സഹോദരി ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് തന്റെ ഭവനത്തിലേക്ക് പോവുകയാണെന്ന്. ഈ വാർത്ത ഞാനും വിശ്വസിക്കുവാനിടയായി. പലപ്പോഴും ഈ സഹോദരി എന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കുകയും അന്യോന്യം ആശ്വാസ വചനങ്ങൾ പങ്കുവെക്കുവാനും വെക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു സന്ധ്യാസമയത്ത് ഈ പെൺകുട്ടി ഈ സ്ത്രീ ഭവനത്തിലേക്ക് കടന്നു വരികയും എന്റെ ആകാംക്ഷയിൽ ഞാൻ ആ സ്ത്രീരത്നത്തോട് ചോദിച്ചു, ആരൊക്കെയോ പറഞ്ഞു കേട്ടല്ലോ വീട്ടിൽ ചില പ്രശ്നങ്ങളായതുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണെന്ന്, എന്നിട്ട് ഇതുവരെയും പോയില്ലേ? ആ സ്ത്രീയുടെ മറുപടി വളരെയേറെ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ആ സ്ത്രീ പെട്ടെന്ന് പറയുകയാണ്, ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് ആ മനുഷ്യനെ. ആ മനുഷ്യനെ ദൈവത്തോട് ചേർക്കുന്നത് വരെ ഞാൻ വിട്ടുപോകില്ല. അനേകം പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നമ്മൾ കേട്ടാലും ഇതുപോലെയുള്ള ചില ആളുകളുടെ ജീവിതത്തിൽ നിന്നാണ് ഉദാത്തമായ ക്രൈസ്തവ കുടുംബ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ധാരാളം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നവർക്കും ധാരാളം സാമ്പത്തിക ചുറ്റുപാടുകൾ ഉണ്ടെന്ന് പറയുന്നവർക്കും സ്വയം ധാരാളം അറിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർക്കും ജീവിതത്തിന്റെ പരുക്കനായിട്ടുള്ള വശങ്ങൾ വരുമ്പോൾ അതിനോട് സമരസപ്പെട്ടു പോകുവാൻ സാധിക്കാതെ പലപ്പോഴും ബന്ധങ്ങൾ അകന്നു പോകുന്ന കാലഘട്ടത്തിൽ ഈ സ്ത്രീരത്നത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠം, ക്രൈസ്തവ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവം എന്നെ ഏൽപ്പിച്ച കുടുംബം, ദൈവം എന്നെ ഏൽപ്പിച്ച ജീവിത പങ്കാളി, ദൈവം എന്നെ ഏൽപ്പിച്ച ബന്ധുമിത്രാദികൾ, ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ എന്ന അവബോധമാണ്. ഈ അവബോധമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതവും കൂടുതൽ ക്രൈസ്തവ സ്നേഹത്തോടുകൂടി വളരുകയും പരസ്പരം ഉദാത്തമായിട്ട് ക്ഷമിക്കുന്നതിനും പൊറുക്കുന്നതിനും വഹിക്കുന്നതിനും ഭാരങ്ങൾ പങ്കുവെക്കുന്നതിനും സാധിക്കുമെന്നതിന് സംശയമില്ല. കുടുംബജീവിതത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ ഉദാഹരണങ്ങൾ വായിക്കുമ്പോഴും തിരുക്കുടുംബം മുതൽ അനേകം കുടുംബങ്ങൾ മാതൃകയായിട്ട് നാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അവിടെയൊക്കെയും കാണുന്നത് സഹനാധിഷ്ഠിതമായ സ്നേഹത്തെ കുറിച്ചും അന്യോന്യമുള്ള അഡ്ജസ്റ്റ്മെന്റ്സിനെ കുറിച്ചും പരസ്പരം മനസ്സിലാക്കുന്നതിനെ കുറിച്ചും ഉൾക്കൊള്ളുന്നതിന് സാധിക്കുന്നതാണ്. ഉദാത്തമായ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് വളരുന്നതിന്റെ അടിസ്ഥാനം പരസ്പരം സംസാരിക്കുവാൻ സമയം കണ്ടെത്തുക എന്നത് അനിവാര്യമാണ്. അങ്ങനെ വരുമ്പോൾ വി കൻ എക്സ്പീരിയൻസ് ദി കിങ്ഡം ഓഫ് ഗോഡ് ഇൻ അവർ ഓൺ ഫാമിലി. നമ്മുടെ കുടുംബത്തിൽ തന്നെ ആ ദൈവത്തിന്റെ മഹത്തായ രാജ്യത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. അതിനെ പരസ്പരം കീഴടങ്ങേണ്ടതായിട്ടുണ്ട്. ഭാര്യ ഭർത്താവിന് കീഴടങ്ങി ജീവിക്കുകയും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മകൃപ വ്യാപരിക്കുമെന്നതിന് സംശയമില്ല. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ഒരുമിച്ച് സങ്കടങ്ങൾ പങ്കുവെക്കുകയും ഒരുമിച്ച് സന്തോഷാവസരങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുവാനായിട്ട് സാധിക്കണം. ചെറുതും വലുതുമായ കാര്യങ്ങൾ നാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ക്രമീകരിക്കുമ്പോൾ തീർച്ചയായും കുടുംബജീവിതം ഭംഗിയുള്ളതായിത്തീരും. സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴും ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളായാലും ലൈംഗിക വശമാണെങ്കിലും ജീവിതത്തിന്റെ ഇതര ബന്ധവിശേഷങ്ങളാണെങ്കിലും പരസ്പരം അറിഞ്ഞ് സുതാര്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതം മനോഹരമായിട്ട് തീരും. നാം വിവാഹ ശുശ്രൂഷയിൽ തന്നെ കേൾക്കുന്നുണ്ട്, പരസ്പരം പ്രേമത്തോടും സ്നേഹത്തോടും വർത്തിക്കണം. ഇത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് പല കുടുംബ ജീവിതവും പലപ്പോഴും വികൃതമായി തീരുന്നതിനുള്ളതായ കാരണം. ജീവിതത്തിൽ പലരുടെ ജീവിതം നാം ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, പുരുഷനെ രക്ഷിക്കണമെങ്കിൽ പുരുഷനോട് സ്നേഹത്തോടെ സൗമ്യമായി സ്ത്രീ ഇടപെടണം. സ്ത്രീയെ വളർത്തണമെങ്കിൽ പുരുഷൻ സ്ത്രീയുടെ കഴിവുകൾ മനസ്സിലാക്കുകയും ശാന്തമായി സ്ത്രീകളുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും നല്ല കഴിവുകളെ നല്ല ടാലൻസിനെ എൻകറേജ് ചെയ്ത് അഭിനന്ദിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമായ കുഞ്ഞുങ്ങളുമായി നല്ല ആശയവിനിമയം നടത്തി അവരെ ദൈവത്തിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചു വളർത്തുന്നതിന് നമുക്ക് സാധിക്കണം. ഒരുമയോടെ സംസാരിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തീർച്ചയായും കുടുംബജീവിതം കൂടുതൽ ഭദ്രം ആയി തീരും. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ഇൻ റിലേഷൻഷിപ്പ്. നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ തിരക്കിനിടയിൽ അന്യോന്യം ആശയവിനിമയം ചെയ്യുവാൻ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ ക്ഷീണം കുടുംബമായതുകൊണ്ട് ആ കുടുംബത്തിന്റെ അടിസ്ഥാനം സ്നേഹം, സഹനം, സേവനം, വിശ്വാസം, വിശ്വസ്തത തുടങ്ങിയവയായിരിക്കണം. നല്ല ക്രൈസ്തവ കുടുംബം വളരുന്നതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, പരസ്പരം ശ്രദ്ധയോടെ കേൾക്കുക. ആക്റ്റീവ് ലിസണിങ് നമ്മുടെ കുടുംബ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കി തീർക്കുമെന്നുള്ളതിന് സംശയമില്ല. രണ്ട്, അന്യോന്യം മനസ്സിലാക്കുക. അന്യോന്യം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്ന്, പരസ്പരം അംഗീകരിക്കുക. അക്സെപ്റ്റൻസ്. ദൈവം എന്നെ ഏൽപ്പിച്ച ജീവിത പങ്കാളി, ദൈവം എന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾ, ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുടുംബം എന്ന ഒരു അക്സെപ്റ്റൻസ് ക്രൈസ്തവ കുടുംബങ്ങളെ വിളക്കുന്ന കണ്ണിയാണ്. നാലാമതായി, പരസ്പരം അഭിനന്ദിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. അപ്രീസിയേഷൻ ദ ഓയിൽ ഓഫ് ലൈഫ്. ക്രൈസ്തവ കുടുംബത്തിനും ഇത് അനിവാര്യമാണ്. അഞ്ചാമതായി, ക്രിയാത്മകമായ വിമർശനം കുടുംബ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കും. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കുടുംബ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ട് തീരും. കുടുംബ പ്രാർത്ഥനയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് സമയം ചിലവിടുന്നതും ഒരുമിച്ച് പ്രയാസങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ആലോചിക്കുന്നതും തീർച്ചയായിട്ടും കുടുംബ ജീവിതത്തെ വളർത്തുന്നതിന് സഹായകമായിട്ടുള്ള ഘടകമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതം മനോഹരമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഹന്നായുടെയും എൽഖാനായുടെയും കുടുംബ ജീവിതത്തിലെ മൂന്ന് പ്രധാന ഘടകങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്ന്, പരസ്യ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം. രണ്ട്, കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം. മൂന്ന്, രഹസ്യ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം. കർത്താവെ, മഹാഭാവികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിച്ച് ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു തെളിമ, ഒരു വെണ്മ സൃഷ്ടിക്കുന്നതിന് നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏത് ജോലി ചെയ്യുന്നതായ സമയത്തും മനസ്സിൽ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തോട് നമ്മെ ബന്ധിപ്പിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ദാനമായ ജീവിതത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് സാധിക്കും. രണ്ടാമതായിട്ട്, കൃത്യമായ കുടുംബ പ്രാർത്ഥന കുടുംബ ജീവിതത്തെ ഏറ്റവുമധികം ശക്തമാക്കുന്ന ഘടകമാണ്. ഏതൊരു ഭവനത്തിന്റെയും അടിസ്ഥാനം പ്രാർത്ഥനയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ പ്രാർത്ഥനയിൽ വീട്ടിലുള്ളതായ ഭവനത്തിലുള്ളതായ എല്ലാ അംഗങ്ങളും കഴിയുന്നത്ര ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഏറ്റവും കുറഞ്ഞ പക്ഷം പ്രഭാതത്തിനും പ്രദോഷത്തിനും പ്രാർത്ഥിക്കുന്നതിനും ശ്രദ്ധിക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട്, പരസ്യ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോയി ആരാധനയിൽ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന അനുഭവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങി വരുന്നതിന് സാധിക്കുമ്പോൾ തീർച്ചയായും ദൈവ കൃപ നമ്മൾ വ്യാപരിക്കുമെന്നതിന് സംശയമില്ല. ഏത് പുസ്തകത്തിലെ ഓരോ കുടുംബത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ഇത്തരത്തിലുള്ളതായ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നതും ദൈവാശ്രയത്തിൽ മുറുക്കി പിടിച്ചു നിൽക്കുന്നതും നമുക്ക് കണ്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഹാഗാറിനെ പോലെ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ദൈവം കണ്ണുനീരൊപ്പുന്നവനും കണ്ണുനീര് കാണുന്നതിനുമാണ് എന്നുള്ളതിന് സംശയമില്ല. കണ്ണുനീർ ദൈവസന്നിധിയിൽ പകർന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരായിട്ട് തീരുന്നതിനും നസറേത്തിലെ തിരു കുടുംബത്തെ പോലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ജോസഫും കന്യക മറിയത്തിന്റെയും ആ വലിയ ഉത്തരവാദിത്ത ബോധവും ആത്മീയ ചിന്തയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു കഷ്ടതയിൽ സഹിഷ്ണുതയോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും വളരുന്നതിന് സാധിക്കുകയുള്ളൂ. കുടുംബ ജീവിതം ഭദ്രമാകുന്നതിന് നാല് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ടൈം മാനേജ്മെന്റ്. രണ്ട് മണി മാനേജ്മെന്റ്, മൂന്ന് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, നാല് എന്റർടൈൻ. ദാനമായി നൽകിയിരിക്കുന്ന സമയം, എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത്. അതിൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാനും ഇതര പ്രവർത്തനങ്ങൾക്കുള്ളത് അതിനായി മാറ്റിവെക്കുവാനും നാം ശ്രദ്ധിക്കണം. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന സമ്പത്ത്, ഇത് പണം മാത്രമല്ല, കഴിവുകളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബന്ധങ്ങൾ, ബന്ധങ്ങൾ സുതാര്യമായിരിക്കണമെങ്കിൽ നോ ദ ബൗണ്ടറീസ്. എവിടം വരെ ബന്ധങ്ങളുടെ തീവ്രതയും തീക്ഷ്ണതയും ആകാം എന്നുള്ളത് കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കണം. അതിരുകൾ കടന്നു പോകുമ്പോഴാണ് അപകടങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നത്. അതിരുകൾ കടന്നു പോകാതെ നല്ല ബന്ധങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതിന് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. നാലാമത് എന്റർടൈൻമെന്റ് മാനേജ്മെന്റ്. എല്ലാ കളികളും നല്ലതാണ്. ക്രൈസ്തവ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കേണ്ടത് നെവർ പ്ലേ വിത്ത് സിൻസ്. പാപികളെ സ്നേഹിക്കണം, പാപത്തെ വെറുക്കണം. പാപവുമായിട്ടുള്ള കളികൾ ക്രൈസ്തവ കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്, തെറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നതിന്, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കണം. സങ്കീർത്തനം 37 സങ്കീർത്തനത്തിന്റെ 27 വാക്യത്തിൽ പറയുന്നു, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക. ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുന്നവരായിട്ട്, നന്മ ചെയ്യുന്നവരായിട്ട് തീരുന്നതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളതായ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഒന്നാമത്തെ ഭാഗത്തെ ഹോവയായ ദൈവം ആദ്യ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം തന്നെ, അതിന്റെ എക്സ്റ്റൻഷൻ, അതിന്റെ പ്രലംബനം നമ്മളോടും നാം ചോദിക്കണം. ആദമേ ആദമേ എന്ന വിളി പോലെ ദൈവത്തിന്റെ വിളി എപ്പോഴും നമ്മുടെ പേരിനോടും നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളോടും ചേർത്ത് വായിക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. നമ്മളിലേക്ക് സൂക്ഷ്മതയോടുകൂടെ നോക്കി തെറ്റുകളെ തിരുത്തുവാനും കൂടുതൽ വിനയത്തോടെ, വിശുദ്ധിയോടെ, മെന്മയോടെ ജീവിക്കുന്നതിനും ക്രൈസ്തവ കുടുംബങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, നിന്റെ സഹോദരൻ എവിടെയാണ്? മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ നാം എവിടെയാണ് എന്നുള്ളത് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാണ്. വ്യവസ്ഥകളില്ലാത്ത അവസ്ഥയെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ നന്മ തിന്മകൾ വേർതിരിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കി ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ചോദന ചെയ്യുന്ന ദൈവം മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കിക്കൊള്ളും എന്ന് കരുതിക്കൊണ്ട് നാം ആരെയും വിധിക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട്, നിന്റെ കുരിശ് എവിടെയാണ്? കുരിശ് സ്നേഹമാണ്, കുരിശ് സഹനമാണ്, കുരിശ് ധ്യാനമാണ്, കുരിശ് പ്രാർത്ഥനയാണ്. ഈ ധ്യാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും സഹനത്തിന്റെയും ചിഹ്നമായ കുരിശ് ദൈവമേൽപ്പിക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പഴിചാരാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ പ്രതിസന്ധികളെ സഹിഷ്ണുതയോടെ ഏറ്റെടുക്കുവാൻ കർത്താവിന്റെ അമ്മയുടെ ആ സൗമ്യത, വിനയം, പ്രാർത്ഥനാ ജീവിതം ഓരോ മർത്തമറിയ സമാജ അംഗത്തിനും മാതൃകയായിരിക്കണം. മോം സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരേ ഒരു റോൾ മോഡലേ ഉള്ളൂ, അത് കർത്താവിന്റെ അമ്മയാണ്. കർത്താവിന്റെ അമ്മയുടെ പ്രാർത്ഥനയും കർത്താവിന്റെ അമ്മയുടെ കഷ്ടതകളെ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ആ സൗമ്യമായ രീതിയും കർത്താവിന്റെ അമ്മയുടെ മൗനം മനസ്സിൽ സംഗ്രഹിക്കുന്ന ആ പ്രത്യേക സ്വഭാവ സവിശേഷതയും കർത്താവിന്റെ അമ്മയുടെ മറ്റുള്ളവരോടുള്ള എമ്പതി, കർത്താവിന്റെ അമ്മയുടെ മാറി നിൽക്കുവാനുള്ളതായ ആ വിനയ സ്വഭാവവും ക്രൂസിലെ സ്നേഹത്തോളം, ക്രൂസിലെ സങ്കടത്തോളം തന്റെ മകനോടൊപ്പം കൂടെ നിൽക്കുവാനുള്ള ഒരമ്മയുടെ സ്നേഹവും കർത്താവിന്റെ അമ്മയിൽ നിന്നും നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ അമ്മയുടെ മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വിളക്കായിട്ട് ശക്തിയായിട്ട് എല്ലാ മോംസ് പ്രവർത്തകരോടൊപ്പവും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. മക്കളെ കുറ്റപ്പെടുത്തുന്ന അമ്മമാരായിട്ട് ജീവിക്കാതെ മക്കൾക്ക് കൂടുതൽ ശാന്തതയും സമാധാനവും നൽകുന്ന അമ്മമാരായി തീരുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും കൂടുതൽ സന്തോഷപ്രദമായി തീരുന്നത്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എത്രത്തോളം നമ്മളിൽ നിന്ന് നമ്മോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് നാം ശാന്തമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:16 ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മനുഷ്യർ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഒരു ഭാര്യയായി, ഒരമ്മയായി, ഉദ്യോഗസ്ഥയായി, സഹോദരിയായി, അയൽക്കാരിയായി, മോംസ് പ്രവർത്തകയായി നമുക്ക് ആലോചിക്കാം, നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റൊരാൾ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് എത്രമാത്രം നമ്മുടെ ജീവിതം കൊണ്ട് ഇടയായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലല്ലേ അപ്പോൾ തിരുത്തലുകൾ അനിവാര്യമായിരിക്കുന്നത്. മറ്റുള്ളവരെ തിരുത്തുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വൃത്തിയുള്ളതാക്കാം, നമ്മുടെ ജീവിതത്തെ കൂടുതൽ വെണ്മയുള്ളതാക്കാം, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവികമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നതിന് ശ്രദ്ധിക്കാം. വിവാഹ ജീവിതം, കുടുംബ ജീവിതം എന്ന് പറയുന്നത് സാക്രമെന്റ് ആഫ്റ്റർ ദ സാക്രമെന്റ് ആണ്. ആ വലിയ ശുശ്രൂഷ, ആ വലിയ കൂതാശയിൽ കുടുംബ ജീവിതം നയിക്കുന്നവര് പരസ്പരം സ്വയം സമർപ്പിച്ചും ദൈവികമായിട്ടുള്ള ആശയവിനിമയത്തോടും ഉത്തരവാദിത്വത്തോടും ഐക്യതയോടും സ്നേഹക്കൂട്ടായ്മയോടും പരസ്പരം കടപ്പാടോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് ഒന്നിച്ച് ജീവിച്ച് കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുന്നതിന് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അവിടെ അക്രൈസ്തവമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ആ ക്രൈസ്തവ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കുടുംബ ജീവിതം, അന്യോന്യം ക്ഷമിച്ച്, അന്യോന്യം സഹിച്ച്, അന്യോന്യം ശൂന്യമാക്കിക്കൊണ്ട് ദൈവത്തിനെ പിൻപറ്റി ഉത്തമമായ കുടുംബ ജീവിതങ്ങൾ നയിക്കുന്നതിന് ശ്രദ്ധിക്കുന്നതിന് മർത്തമറിയ സമാജാംഗങ്ങൾക്ക് സാധിക്കണം. ഉത്തമ കുടുംബ ജീവിതത്തിൽ നല്ല അഭിപ്രായങ്ങൾ പങ്കുവെക്കണം, വികാരങ്ങൾ പങ്കുവെക്കണം, കടമകൾ പങ്കുവെക്കണം, ഒപ്പീനിയൻ ഷെയറിംഗ് ഉണ്ടായിരിക്കണം, ഇമോഷണൽ ഷെയറിംഗ് ഉണ്ടായിരിക്കണം, റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് ഉണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നല്ല കുടുംബ ജീവിതം നയിക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒരു ടീം കോൺഷ്യസ്നെസ്സോടുകൂടി ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആത്മീയ സ്നേഹമുള്ളതായ ഏറ്റവും ശക്തമായിട്ടുള്ള ചലനാത്മകമായി വളരുന്ന കുടുംബങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്ക് ഇത്രയും ഭംഗിയായി ഒരു ഉത്തമ കുടുംബജീവിതം നയിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു, ഇത് പടം വരച്ച് കാണിച്ചതുപോലെയുണ്ട്. ഓരോ ഉദാഹരണങ്ങൾ കൊണ്ടും എങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ട് വരണമെന്നും ഭംഗിയായി നമുക്ക് വരച്ചു കാണിച്ചു. എത്രയോ നല്ല ഉപദേശങ്ങളാവുന്ന മണി നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഇത് നമ്മൾ ഓരോരുത്തരും ഓർത്തിരുന്ന് അതുപോലെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന മാഡത്തിന് വളരെയധികം നന്ദി. നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ ലീഡേഴ്സ് നമ്മളാണ്. നമ്മൾ അതിന്റെ ഓരോ ലെറ്റേഴ്സിന്റെയും അർത്ഥം അനുസരിച്ച് പെരുമാറണം. നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മളുടെ ഉത്തരവാദിത്വമാണെന്ന് കുരിശി ചുമന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയന്ന് നമ്മുടെ കുടുംബത്തെ നയിക്കാം. അതുപോലെ നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിലും പരസ്യ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും നമ്മൾ ദൈവത്തോട് അടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതൃകയായി തീരാം. ഇത് കൂടുതൽ എന്ത് നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന മാഡത്തിന് വളരെയധികം നന്ദി. ഈ കഴിവുകൾ ദൈവം പതിമടങ്ങ് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ മാഡത്തിന് വീണ്ടും എന്റെ നന്ദി പ്രകടിപ്പിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ഭാവ പ്രാർത്ഥന ചെയ്തിട്ട് നമുക്ക് നിർത്താം.
ഹലോ
ഹലോ
ഞാൻ എന്റെ നേരത്തെ കേറാന്ന് പറഞ്ഞായിരുന്നെങ്കിലും എനിക്ക് എന്റെ പള്ളിയിൽ ഒരു അംഗിൾ വളരെ രോഗിയായിട്ടുള്ള സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. രണ്ടു മൂന്നാഴ്ചയായിട്ട് കിടക്കുക. ഞാൻ അദ്ദേഹത്തെ വൈകിട്ട് ദൂരെ ഒരു ഹോസ്പിറ്റലാണ് ഞാൻ താമസിക്കുന്നതിനേക്കാൾ. അപ്പൊ അവിടെ പോയി കണ്ട് പ്രാർത്ഥിച്ച് വന്നതേ ഉള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥന എടുക്കുക. ബാബുകൾ ഞങ്ങൾ വിളിക്കുന്നത് സക്കറിയ വർഗീസ് പ്രൊഫഷണലിനെയും നമ്മുടെ പള്ളിയിലൊക്കെ എല്ലാ കാര്യങ്ങളിലും വളരെ വളരെ ആക്റ്റീവായിട്ട് എന്റെ പള്ളി എല്ലാ കാര്യങ്ങളിലും അത്ര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അംഗമാണ്. പെട്ടെന്ന് ഒരു പ്രയാസം, ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അതായത് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത, പുള്ളിക്ക് ഫുള്ളായി ശ്വസിക്കാനും പറ്റത്തില്ല, ശരീരത്തിന് യാതൊരു മൂവ്മെന്റ്സും ഇല്ല, അൺകോൺഷ്യസ് ആയിട്ട് ഒരു മാസമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വലിയ ഡോക്ടേഴ്സിന് ചെയ്യാനെല്ലാം ചെയ്ത് കഴിഞ്ഞു, അവർക്കിനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ ദൈവത്തിന് വലിയ കാരണം കൊണ്ട് ഞാൻ എന്നും കണ്ടപ്പോൾ ചെറിയ ഒരു മൂവ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ കാലൊക്കെ നനക്കുന്നുണ്ട്. അപ്പൊ അത്രമാത്രം കോൺഷ്യസിലോട്ട് വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കണ്ണോട് മാത്രം ഇനിയും ഒരു ബാക്കപ്പ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അവരും എല്ലാവരും ഡോക്ടേഴ്സും ഒക്കെ എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഉറക്കുക. അതുകൊണ്ട് എനിക്ക് നമ്മുടെ മേരിയും അത്യം ആന്റിയുടെ പ്രശ്നം കേൾക്കേണ്ട കൂടെ സാധിച്ചില്ല. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. ഏതായാലും ശാന്തമ ആന്റിയിൽ നിന്ന് എനിക്ക് വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് കിട്ടിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടപ്പോൾ. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കേന്ദ്ര ജനറൽ സെക്രട്ടറി അത് മാഡത്തിന്റെ ശബ്ദവും അതിന്റെ പ്രസംഗം എല്ലാവരും കേൾക്കുന്നൊക്കെ ഉടനെയായതിന് പ്രത്യേകിച്ച് ഇത്ര സമയം നമുക്ക് വേണ്ടി ചെലവിട്ട് തന്നതിന് ഗുജറാത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്റെ കൃത്യമായിട്ടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ ആന്റിയുടെ ക്ലാസ്സൊക്കെ ഞാൻ പരിമല വശങ്ങൾ നടത്തിയത് യൂട്യൂബിലൊക്കെ കേൾക്കാൻ കൊണ്ടിടയായിട്ടുണ്ട്. വളരെ നല്ല നല്ല ദൈവനിപുരം നല്ലൊരു കഴിവാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും റിട്ടയർമെന്റ് ഒക്കെയാണ് സഭയുടെ, പ്രത്യേകിച്ച് ശ്രീ സമായത്തിന്റെ വനിതാ സമാജ വനിതകളെ ആത്മീയമായിട്ട് ഉദ്ധരിക്കുവാൻ തക്ക വേണം. ആന്റിയുടെ ദർശനവും കഴിവും പ്രാർത്ഥനയും ഒക്കെ അത് കൂടുതൽ ഉപയോഗപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്നും അമേരിക്കയിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാവരെയും ഒന്ന് കൂട്ടി കാണുവാൻ തക്ക വേണമൊക്കെ ഇടയാവട്ടെ. എനിക്ക് ആഗ്രഹമായിരുന്നു നമ്മുടെ ആനുവൽ കോൺഫറൻസിന് ആന്റിയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതാണെന്ന് നമുക്കറിയാം. എങ്കിലും ഏതെങ്കിലും സമയത്ത് ഇങ്ങനെയുള്ള രംഗങ്ങളിൽ ആന്റിയുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിയുന്നത് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനല്ലേ
ചോദിക്കാനുണ്ടെങ്കിൽ
പ്രാർത്ഥിക്കാമല്ലോ അല്ലേ.
ഓക്കെ, നാളെ ഓത്തോംസത്തിനായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നത്.
ഓക്കെ ഓക്കെ, ഇതേ സമയം 8 മണിക്ക് തന്നെ അല്ലേ.
അതെ,
നമ്മള് പ്രാർത്ഥിച്ചേക്കാം അല്ലേ.
ആ പ്രാർത്ഥിക്കാം.
കരുണാസമ്പന്നനായ സ്വർഗീയ ദൈവമേ, നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഈ സന്ധ്യയാമത്തിൽ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് കേൾപ്പാൻ തക്ക വേണം. ഞങ്ങളെ അവിടെ നിരയാക്കി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, കേട്ട കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ അടുത്തറ ബലവത്താകുവാൻ തക്ക വേണം സംഗതിയാക്കണമേ. പരിശുദ്ധാർവഹരുടെ ശക്തി ഞങ്ങളെ സഹായിക്കണമെന്ന് ശക്തീകരിക്കണമേ. കുടുംബങ്ങളൊക്കെയും ഏറ്റവും ശോഭനീയമായി പ്രകാശിക്കുവാൻ തക്ക വേണം. എന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയും ദൈവിക സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണമേ. വിവേകത്തോടും പക്വതയോടും അതിനപ്പുറമായ ആത്മീയ ദർശന ബോധത്തോടും പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇണയാക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് മെസ്സേജ് തന്ന ചുമതലയിൽ അവിടുന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി അവർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ നയിക്കാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന വെളിച്ചവും തെളിച്ചവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സ്ത്രീകളെ പ്രത്യേകിച്ച് പ്രസ്ഥാനങ്ങളെയൊക്കെയും ഇതിന്റെ സന്നിധിയിലേക്ക് നല്ല രീതിയിൽ നയിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന വിവേകവും സംഘടനാ പാഠവും കഴിവും പ്രാപ്തിയും ഒക്കെ കൊടുത്ത് ധന്യമാക്കണമേ. നിന്റെ മുമ്പാകെ കണ്ണനീരുടെ അപേക്ഷയുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട ദാസുരുടെ ജീവിതത്തിലും എല്ലാവിധ നന്മകളും ഉണ്ടാകുന്ന സംഗതിയാക്കണമേ. അതിൽ കൂടി കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. പ്രത്യേകിച്ച് കോൺഫറൻസിൽ കയറിയിരിക്കുന്ന എല്ലാ സഹോദരിമാരും അവർക്ക് പ്രാർത്ഥിക്കുന്നു. ജനറൽ സെക്രട്ടറിയും മദ്രാസന സെക്രട്ടറിയും ഒക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അനുഗ്രഹിക്കണമേ. നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധ റൂഹായി എന്നൊന്നാളും ചോദിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ ആമേൻ. ചുറ്റുമുള്ള വാസുദ്ധാവ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷാവുത്രാജയുള്ള സ്ലീപറായി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധുള്ള റൂഹ ശുദ്ധുള്ള റൂഹിന് കൂടുതൽ ഉത്സവങ്ങളാക്കി വെക്കണമേ. ദൈവാർത്ഥാവരെ നേരെയുള്ള സമയത്തിലും നിന്റെ ദൈവത്തിന് നിറയെങ്കിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാ പുത്രൻ നമ്പരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധരൂഹാണ് സംബന്ധമാവാസം. ദൈവമേ, ഞങ്ങൾ എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിന്റെ മേലും, ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ മേലും, അല്പമായോ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് രോഗികളായിട്ട് കിടക്കുന്ന എല്ലാ രോഗികളുടെ മേലും, പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥന ഓർപ്പിച്ച ഓർമ്മിച്ച ഭാഗവങ്ങളുടെ മേലും എന്നും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.